ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഈ തിങ്കളാഴ്ച നിങ്ങളെ തിരുവചനവുമായി അഭിമുഖീകരിക്കാൻ കർത്താക്കുറന്നല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ആദ്യം നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ സുഖമായിരിക്കുന്നുവോ? കോവിഡ് ബാധയിൽ നിന്നെല്ലാം ഒഴിവുള്ളവരായി സമാധാനമായിട്ടിരിക്കുന്നുവോ? രോഗങ്ങളും പീഡകളും എല്ലാം ഒഴിവായി സ്വസ്ഥമായും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സുഖമായും ശുഭമായി ഇരിക്കുന്നുവെന്ന് അറിയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ ആത്മാവിൽ സമാധാനം അനുഭവിച്ച് ക്രിസ്തുവിനോടിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, യോഹന്നാ ശ്ലീഹ എഴുതിയ മൂന്നാമത്തെ ലേഖനം രണ്ടാം വാക്യം പറയുന്നു, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിൻ്റെ സത്യത്തിൻ്റെ സാക്ഷ്യം പറയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഈ തിരുവചനവാക്യം ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കുന്നത്, നിങ്ങൾ ശുഭമായും സുഖമായിരിക്കുന്നുവോ? നിങ്ങൾ ക്ഷേമമായിരിക്കുന്നുവോ? ചില സ്ഥലങ്ങളിലെല്ലാം രണ്ടാമത് കോവിഡ് വരുന്നതെന്ന് കേട്ടു. ദൈവമക്കൾക്കാർക്ക് ഒന്നതായിട്ട് അറിവില്ല, എങ്കിലും രണ്ടാമത് ഈ ബാധ പിന്നെയും വരുന്നു എന്നാണ് കേട്ടത്. ഒരു പ്രാവശ്യം വന്നവർക്ക് പിന്നെയും വരുന്നു എന്ന് കേൾക്കുന്നത് ഒരു അല്പം ഭയവും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നിങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ നിൽക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വളരെ കരുതലോടെ നിൽക്കണമെന്ന് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു. പ്രകടമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ അന്ന് പറഞ്ഞതുപോലെ എന്നുമുണ്ട് ഈ പെറ്റോണിയൽ ഡയാലിസിസ്, രാത്രി സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക് മെഷീനിലേ നടന്നുകൊണ്ടിരിക്കും. രാജുവും ജയജോയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കാൻ കൂടെയുണ്ട്, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ പ്രാർത്ഥനയുടെ പിൻബലമാണ് വാസ്തവത്തിൽ എന്നെ നിലനിർത്തുന്നത്. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഉത്സാഹം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കുറേ അവസരങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഭാഗ്യവാനാര് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. പിന്നെ ചിന്തിച്ചു ബുദ്ധിമാനാര് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഭാഗ്യവാനാര്, ബുദ്ധിമാനാര്. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്ന്, ദുഷ്ടന്മാരുടെ അലവ് ഇതിനുപ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തിൽ ആപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. മൂന്ന്, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാല്, നീ ഭാഗ്യവാൻ, നിനക്ക് തൃപ്തി വരും, നിൻ്റെ കയ്യിൽ കിട്ടുന്നത് ചോർന്നു പോവുകയില്ല. 128 സങ്കീർത്തനം. നീ ഭാഗ്യവാൻ, നിനക്ക് തൃപ്തി വരും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ.
നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും.
നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും.
നീ ഭാഗ്യവാൻ,
നീ ഭാഗ്യവാൻ.
നിനക്ക് നന്മ വരും,
നിനക്ക് നന്മ വരും.
നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും.
നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും.
നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും.
സ്തോത്രം. നീ ഭാഗ്യവാൻ, അനുഗ്രഹീതമായ കുടുംബജീവിതം നിനക്ക് ലഭിക്കും, നിൻ്റെ കൈകൾ തുറന്നു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ഭാഗ്യവാൻ ആരായതിനെ കുറിച്ച് ആറാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, 84 സങ്കീർത്തനം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ ആസ്വദിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സീയോനിലേക്കുള്ള പരിപാടികളുണ്ട്. 84 സങ്കീർത്തനം അവസാനത്തെ വാക്യം,
സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാൻ, ഭാഗ്യവാൻ ആര് എന്നുള്ളത് നാം ചിന്തിച്ചു. രണ്ടാമത്തെ വിഷയം നാം ചിന്തിച്ചു തുടങ്ങിയത് ബുദ്ധിമാൻ ആര് എന്നുള്ളതാണ്. ബുദ്ധിമാൻ ആര് എന്നുള്ളതിനെ കുറിച്ചാണ്. ബുദ്ധിമാൻ ആര്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ യഹോവയായ ദൈവം സ്വർഗത്തിൽ ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. 53 സംഘത്തിൻ്റെ രണ്ടാം വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ യഹോവയായ ദൈവം സ്വർഗത്തിൽ ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതേ വാക്യം തന്നെ 14 സംഘത്തിൽ കാണാം,
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ
യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു.
ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. രണ്ടാമത് നാം കണ്ടത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് ദൈവം തൻ്റെ വേലക്കാരുടെ മേലാക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാണ്. ബുദ്ധിമാനായ ഗ്രഹവിചാരകൻ, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് ദൈവം തൻ്റെ വേലക്കാരുടെ മേലാക്കി വയ്ക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേലാക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകനാര്. ദൈവമക്കൾക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കുക, അതിന് സാധിക്കുന്നത് ബുദ്ധിമാൻ ലക്ഷണമാണ്. പിന്നെ ഞാൻ കണ്ടത് ബുദ്ധിയുള്ള കന്യകമാർ, പാത്രത്തിൽ കൂടി എണ്ണ കരുതിയോ ബുദ്ധിയുള്ള കന്യകമാർ. മണവാളം വരുമ്പോൾ പാത്രത്തിൽ കൂടി എണ്ണ കരുതിയവർക്കാണ് വിളക്ക് തെളിയിച്ച് മണവാളിനെ എതിരേക്കാൻ സാധിച്ചത്, ബുദ്ധിയുള്ള കന്യകമാർ. പിന്നെ ഞാൻ കണ്ടത് പാറമേൽ വീടുപണിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പാറമേൽ വീടുപണിയുന്ന മനുഷ്യൻ ബുദ്ധിമാൻ. ക്രിസ്തുവാകുന്ന പാറയിൽ വീട് പണിയുക, ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതായി ഞാൻ കണ്ടത് ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് ഇരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും പ്രകാശിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12:3, ദാനിയേൽ 12:3, ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമാൻ, ഭാഗ്യവാൻ, ബുദ്ധിമാൻ, ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങളെന്ന് ചിന്തിച്ചു. ഇനിയും വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട്, അത് ഓരോന്നോരോന്നായി വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഭാഗ്യവാൻ, ബുദ്ധിമാൻ, നാം ഭാഗ്യശാലികളായിരിക്കണം, നാം ബുദ്ധിശാലികളായിരിക്കണം. മൂന്നാമതായിട്ടുള്ള ഭാഗം നാം ചിന്തിക്കാൻ തുടങ്ങുകയാണ്, നീതിമാൻ ആകുന്നത് എങ്ങനെ? നീതിമാൻ, നീതിമാൻ, അതാണ് ഇതിനൊക്കെ ചിന്തിക്കാനുള്ളത്. നീതിമാൻ ആരാണ്? നീതിമാൻ. ഇയ്യോബിന്റെ പുസ്തകം 9:2 വാക്യം വായിക്കുമ്പോൾ കാണാം,
ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ?
ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? നീതിമാൻ. സംഗീതം 55:22 കാണും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവനോട് നാളെ സമ്മതിക്കുകയില്ല. നീതിമാൻ, നീതിമാനായിരുന്നാൽ കുലുങ്ങി പോകേണ്ടി വരികയില്ല, അവൻ്റെ ഭാരം ദൈവത്തിൻ്റെ മേൽ വയ്ക്കാൻ അവൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ഇന്ന് നീതിമാൻ എന്നുള്ള വിഷയം ചിന്തിച്ചു തുടങ്ങുകയാണ്. ഭാഗ്യവാൻ, ബുദ്ധിമാൻ, നീതിമാൻ എന്നുള്ള വിഷയം. വചനത്തിൽ നാം ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കാണുന്നിടത്ത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. എനിക്കൊരു ഭാഗ്യവാനാകണം, എനിക്കൊരു ബുദ്ധിമാനാകണം, എനിക്ക് നീതിമാനാകണം. ഈ ചിന്തകൾ നമ്മെ ഭരിക്കണം. ഈ വചനങ്ങളെല്ലാം കേട്ടു നാം ഭാഗ്യവാനായി തീർന്നുവോ, നാം ബുദ്ധിമാനായി തീർന്നുവോ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ പ്രയോജനരഹിതമായിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് എനിക്കൊരു നീതിമാനായി തീരണം. നീതിമാൻ. ഇയ്യോബിനെക്കുറിച്ച് പറയും, ഇയ്യോബ് നീതിമാനായിരുന്നു എന്ന്. നീതിമാനായി ഇയ്യോബ്. ദൈവം ഇയ്യോബിനെക്കുറിച്ച് സാക്ഷീകരിച്ചത് ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ഇയ്യോബ് ദോഷമിട്ട് അകലുന്നവനായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1 നോക്കുകയാണ്. 1
ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ട് അകലുന്നവനും ആയിരുന്നു.
ഇയ്യോബിനെ കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷമിട്ട് അകലുന്നവനായിരുന്നു. ദൈവം തന്നെ ഇയ്യോബിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നുണ്ട്. ദൈവം തന്നെ പറയുന്നുണ്ട്, 1:8 വായിക്കാം,
യഹോവ സാത്താനോട് എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും
നേരുള്ളവനും
ദൈവഭക്തനും
ദോഷമിട്ടകലുന്നവനും
ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു.
ദൈവം അരുളി ചെയ്തു. സ്തോത്രം. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, ദോഷമിട്ട് അകലുന്നവനായിരുന്നു. ഇയ്യോബ് കാതലായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? ഇയ്യോബിൻ്റെ പുസ്തകം 9:2 ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ഇതേ കാര്യം ഇയ്യോബിൻ്റെ പുസ്തകം 4:17 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. 4:17 മുതലായ വാക്യങ്ങൾ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ?
നിന്റെ സൃഷ്ടാവിലും നിർമ്മലനാകുമോ?
നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇയ്യോബിൻ്റെ ഹൃദയത്തിൽ ഊറി വന്ന ചില ചിന്തകളാണ്. ഇതേ ആശയം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 143:2 നമുക്ക് കാണാം. 143:2,
ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ.
ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, ആരും ദൈവസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. നീതിമാൻ. നീതിമാനാണെങ്കിൽ ഭാരം ദൈവത്തിൻ്റെ മേൽ വയ്ക്കാൻ സാധിക്കും. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവനോട് നാളെ സമ്മതിക്കുകയില്ല. നീതിമാനായിരിക്കണം. എല്ലാ ഭാരങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ആകുലങ്ങൾ, നമ്മുടെ പ്രാരബ്ധങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദന വിഷയങ്ങൾ എല്ലാം കൊണ്ടും ദൈവത്തിൽ അർപ്പണം ചെയ്യാൻ സാധിക്കും. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവനോട് നാളെ സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങി പോകുകയില്ല. അപ്പോൾ കാതലായ ചോദ്യം, മനുഷ്യനെങ്ങനെ നീതിമാനാകും? എങ്ങനെ നീതിമാനാകും? റോമർ കെഴുതി ലേഖനം 3:10 വായിക്കാം, എങ്ങനെ നീതിമാനാകും?
നീതിമാൻ ആരുമില്ല,
നീതിമാൻ ആരുമില്ല,
ഒരു
ഒരുത്തൻ പോലും ഇല്ല,
ഗ്രഹിക്കുന്നവൻ ഇല്ല,
ഗ്രഹിക്കുന്നവനില്ല,
ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല,
ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല,
എല്ലാവരും വഴിതെറ്റി,
എല്ലാവരും വഴിതെറ്റി
ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു,
ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു,
നന്മ ചെയ്യുന്നവനില്ല,
നന്മ ചെയ്യുന്നവനില്ല,
ഒരുത്തൻ
പോലും ഇല്ല.
അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി,
ശവക്കുഴി തുറന്നാൽ ദുർഗന്ധം വരുന്നത് പോലെ വായിൽ വരുന്ന വാക്കുകൾ ദുർഗന്ധം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി,
നാവുകൊണ്ട് അവർ ചതിക്കുന്നു,
നാവുകൊണ്ട് ചതിക്കുന്നു,
സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്,
സർപ്പവിഷം അധരങ്ങൾക്ക് കീഴുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകൾ കേട്ടാൽ മതി അത് വിഷമേൽക്കുന്നത് പോലെ അപകടകരമായിരിക്കും. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴുണ്ട്,
അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു,
വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു,
അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു,
അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു,
നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്,
നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്,
സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല,
സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല,
അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല,
അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. റോമർ 3:23,
എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു,
ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, ഒരു വ്യത്യാസവും ഇല്ല. ധനികനെന്നോ ദരിദ്രനോ വ്യത്യാസമില്ല, വൃദ്ധനെന്നോ ശിശു എന്നോ വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല, യുവാവെന്നോ യുവതി എന്നോ വ്യത്യാസമില്ല, അഭ്യസ്ത വിദ്യനെന്നോ നിരക്ഷരകൃഷി എന്നോ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു, നീതിമാൻ ആരുമില്ല. ഇയോ പറയുന്നു മറ്റും ദൈവസനിൽ നീതിമാനാകുന്നത് എങ്ങനെ? സംഗീതക്കാരൻ പറയുന്നു ദൈവസനിൽ ആരും നീതിമാനായിട്ടില്ല എന്ന്, നീതിമാൻ ആരുമില്ല എന്ന്. പക്ഷേ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് നീതിമാനായി തീരുന്നത്? നീതിമാനാകണമല്ലോ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, തിരുവചനം പറയുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു പത്ത് ദിവസം മുതൽ നോക്കുമ്പോൾ നീതിമാനായ ഒരാളെ കാണുന്നുണ്ട്. അബ്രഹാം പിതാവ് നീതിമാനായിരുന്നു, നീതിമാൻ, ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തോട് സംസാരിച്ച വ്യക്തി, ജീവനുള്ള ദൈവത്തിൻ്റെ കൂടെ നടന്ന വ്യക്തി, ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ട വ്യക്തി. അബ്രഹാം പിതാവ് നീതിമാനായിരുന്നു. അബ്രഹാം ഭൂമിയിൽ ഒരു പരദേശിയാണെന്ന് കരുതി, അന്യനും പരദേശിയുമായി ഈ ഭൂമിയിൽ ജീവിച്ചു. അബ്രഹാം കൂടാതെ വസിച്ചുകൊണ്ട് ദൈവം കൈപ്പിടിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചത് നഗരം, അടിസ്ഥാനങ്ങളുമായ നഗരം, അത് എനിക്ക് ലഭിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയോടെ അബ്രഹാം കാത്തിരുന്നു. അബ്രഹാം നീതിമാനായിരുന്നു. നീതിമാനാകുന്നത് എങ്ങനെ? നമുക്ക് ചിന്തിക്കാം, എങ്ങനെ നീതിമാനാകും? അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. അബ്രഹാം എങ്ങനെയാണ് നീതിമാനായത്? 1, ദൈവത്തിൻ്റെ വചനം കേട്ടു. 2, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. വചനം കേട്ടു, വചനം അനുസരിച്ചു, അതുകൊണ്ടാണ് അബ്രഹാം നീതിമാനായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം കേൾക്കുന്നവരാണ്. വചനം അനുസരിക്കുന്നുണ്ടോ? വചനം അനുസരിക്കാൻ സാധിക്കുന്നുണ്ടോ? വചനപ്രകാരമാണോ ജീവിക്കുന്നത്? വചനം എന്തു പറയുന്നത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? വചനം, ദൈവവചനം, ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, വചനം അനുസരിക്കുക കൂടി ചെയ്യുന്നു. വചനം പ്രമാണിക്കണം, വചനം പ്രമാണിക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതിനാകുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ പറയും, ദൈവത്തിൻ്റെ വചനം കേട്ട് വചനം പ്രമാണിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതിനാകുന്നു. നാം വചനം കേട്ട് പ്രമാണിക്കുന്നുണ്ടോ? എങ്കിൽ നാം ദൈവത്തിൻ്റെ സ്നേഹിതനാകും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ദൈവഭയമുണ്ടോ? ദൈവഭയം, എന്നെ എപ്പോഴും ക്രിസ്തു കാണുന്നു എന്നുള്ളൊരു ഭയം, ഭീതിയല്ല, ദൈവഭയം, ഒരു വിറയലും ശുഷ്കാന്തിയും. ദൈവം എപ്പോഴും എന്നെ കാണുന്നു, ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, എൻ്റെ ഹൃദയ രഹസ്യങ്ങൾ കർത്താവ് കാണുന്നു. സംഗീതക്കാരൻ പറഞ്ഞല്ലോ 139 സംഗീതം 1 വാക്യം മുതൽ, സംഗീതക്കാരൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ 139 സംഗീതം 1 വാക്യം മുതൽ,
യഹോവേ നീ
എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു,
ഞാൻ
ഇരിക്കുന്നത് നീ അറിയുന്നു, എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു,
എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു.
എന്റെ നിരൂപണം, എന്റെ ചിന്ത, എന്റെ ആലോചന, എന്റെ മനോരാജ്യം, എന്റെ നിരൂപണം നീ ദൂരത്ത് ഗ്രഹിക്കുന്നു.
എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു,
എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു.
എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു,
എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു.
യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല,
യഹോവേ നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല.
നീ മുമ്പും പിമ്പും എന്നെ അടച്ച്,
നീ മുമ്പും പിമ്പും എന്നെ അടച്ച്,
നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു,
നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു.
ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു,
ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു.
അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു,
അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു.
നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും,
നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും.
തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും?
തിരുസന്നിധി വിട്ട ഞാൻ ഇവിടേക്ക് ഓടും.
ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്.
ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്.
പാതാളത്തിൽ നിന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്.
പാതാളത്തിൽ നിന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്.
ഞാൻ ഉഷസ്സിൻ ചെറുത് ധരിച്ച്,
ഞാൻ പ്രഭാതത്തിന് ചെറുത് ധരിച്ച്,
സമുദ്രത്തിന്റെ
അറ്റത്തി എന്ന് പാർത്താൽ
അവിടെയും നിന്റെ കയ്യെന്നെ നടത്തും.
അവിടെയും നിന്റെ കയ്യെന്നെ നടത്തും.
നിന്റെ വലം കയ്യെന്നെ,
നിന്റെ വലം കയ്യെന്നെ പിടിക്കും.
ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ,
ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ.
വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ,
വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ,
ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല,
ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല.
രാത്രി പകൽ പോലെ പ്രകാശിക്കും,
രാത്രി പകൽ പോലെ പ്രകാശിക്കും. സ്തോത്രം. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ഒരു ദൈവഭയം, അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ദൈവഭയം, എന്നെ ദൈവം കാണുന്നു, എപ്പോഴും എന്നെ കാണുന്നു, എൻ്റെ ഊണിലും ഉറക്കത്തിലും ദൈവം കാണുന്നു, എൻ്റെ നടപ്പിലും കിടപ്പിലും ദൈവം എന്നെ കാണുന്നു, എൻ്റെ ഓരോ ആക്കിലും ദൈവം എന്നെ കാണുന്നു, എൻ്റെ ചിന്തകൾ കർത്താവ് കാണുന്നു, എൻ്റെ മനോരാജ്യം കർത്താവ് കാണുന്നു, എല്ലാം കാണുന്നു. ആ ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒരു ദിവസം ചെന്ന് നിൽക്കേണ്ടി വരും. ന്യായവിസ്താര ദിവസത്തിൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിസ്താരത്തിൽ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി 12:36. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവസന്നിധിയിൽ ഒന്നും അറിഞ്ഞിരിക്കുന്നില്ല. കർത്താവ് എല്ലാം കാണുന്നു, കർത്താവ് എല്ലാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവഭയം. ഈ ദൈവഭയം ഉണ്ടായിരുന്നുകൊണ്ടാണ് ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് വനത്തിൽ കൂടി ഓടുമ്പോൾ രാത്രി ഗുഹയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപം വന്നാൽ നടുക്കം വന്നേ പറ്റൂ. നടുങ്ങുവീൻ, ഭയത്തോടും മൃഗയിലോടും കൂടെ നിൽപ്പീൻ എന്നാണ്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. SA 66:2. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കും.
അരിഷ്ടനും
മനസ്സ് തകർന്നവനും
എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും.
എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അരിഷ്ടനായിരിക്കണം. ഏതെന്താണ് അരിഷ്ടത? ആഗ്രഹിക്കുന്നവന് ചെയ്യാതെ ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് കരയുന്നു. സെൻബോൾ അങ്ങനെയാണ് കരഞ്ഞത്. ആഗ്രഹിക്കുന്നവന് ചെയ്യാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാതെ തിന്മ ചെയ്യുന്നു. ഇച്ഛിക്കുന്നവന് ചെയ്യുന്നില്ല, ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുന്നു. അതാണ് അരിഷ്ടത. അരിഷ്ടത, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കുന്നതാണ് അപ്പോസ്തലൻ വന്ന് പ്രാർത്ഥിച്ചത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഓ റച്ചഡ് മാൻ ദാറ്റ് ഐ ആം, ഞാൻ എത്ര നികൃഷ്ടനായ മനുഷ്യനാണ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? ഈ ശരീരം എൻ്റെ ഇച്ഛകൾക്ക് വിരുദ്ധമായി പാവം ചെയ്തു പോകുന്നു. എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഈ ശരീരം പാവം ചെയ്തു പോകുന്നു. ഈ ഒരു ദൈവഭയം എന്നൊക്കെ ഉണ്ടായിരിക്കണം. ദൈവഭയം എപ്പോഴും ഈ ഒരു അരിഷ്ടത നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവേ, ഞാൻ പാവിയാണെന്നുള്ളതായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവ്, എനിക്ക് ന്യായം പറയാൻ ഒന്നുമില്ല എന്ന് ഏറ്റു പറയണം. കർത്താവ്, തിരുമുമ്പിൽ നീതിമാനായി നിൽപ്പാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് പറയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ന്യായീകരണം പറയാനൊന്നുമില്ല, നമുക്ക് അവകാശം പറയാനൊന്നുമില്ല. നാം പാപികളാണ്, നാം എല്ലാവരും പാപികളാണ്. അതാണ് Romans 3:23. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായിത്തീർന്നു. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായിത്തീർന്നു. 3:23. ഒരു വ്യത്യാസവും ഇല്ല.
എല്ലാവരും
പാപം ചെയ്തു,
ദൈവ
തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവതേജസ് ഉണ്ടായിരുന്നു. ആദ്യ മനുഷ്യൻ ദൈവതേജസ് ഉണ്ടായിരുന്നു. പാപം വന്നപ്പോൾ ദൈവതേജസ് നഷ്ടപ്പെട്ടു. ദൈവതേജസ്, ദൈവത്തിൻ്റെ തേജസ്സാവുന്ന വസ്ത്രം ഉരിഞ്ഞുപോയി, നഷ്ടമായിരുന്നു. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ നിന്ന് ദൈവതേജസ് ഉരിഞ്ഞുപോയി നിങ്ങൾ അറിയുന്നുണ്ടോ? പാപം വന്നപ്പോൾ ദൈവതേജസ് ഉരിഞ്ഞുപോയി. ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വാസം വന്നപ്പോൾ ദൈവതേജസ് ഉരിഞ്ഞുപോയി. ദൈവത്തിൻ്റെ വചനത്തോട് അനുസരണം കാണിക്കാതെ വന്നപ്പോൾ ദൈവതേജസ് ഉരിഞ്ഞുപോയി. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാൽ ദൈവതേജസ് അവിടെ നിൽക്കും. ആദാവിൻ്റെ ദൈവതേജസ് ഉരിഞ്ഞുപോയി. ഒന്നാമതാം പാപം ചെയ്തു, എന്നാൽ രണ്ടാമതാമായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ തിരക്തം നമ്മെ പൊതിയുമ്പോൾ ദൈവതേജസ് മടങ്ങി വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരക്തം ഒന്നമെ പൊതിയണം. സ്തോത്രം. അതിന് നാം ഒന്നും ചെയ്യേണ്ടത് വിശ്വാസം മാത്രം മതി. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, ഞാൻ പാവിയായ മനുഷ്യൻ, ന്യായം പറയാനൊന്നുമില്ല, അവകാശം പറയാനൊന്നുമില്ല, ഞാൻ നിസ്സാര മനുഷ്യൻ. നാഥ, നിൻ്റെ തേജസ് കൊണ്ട് എന്നെ ഉടുപ്പിക്കണമേ, തേജസ്സിൻ്റെ വസ്ത്രം എനിക്ക് തരണമേ. തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവാത്മാവ് സന്തോഷിക്കുന്നത്. തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കാതെ സ്തുതിയെന്നോ സ്തോത്രമെന്നോ ഹാലലിയ എന്നോ പറഞ്ഞാൽ പ്രയോജനമില്ല. തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം സന്തോഷിക്കും. സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ഇപ്പോൾ ദൈവതേജസ്സുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ? വചനം കേൾക്കാൻ നിങ്ങൾക്ക് ദാഹമുണ്ടോ? വചനം വായിക്കാൻ നിങ്ങൾക്ക് ആർത്തിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആർത്തിയോടോടിയവരാണ് നിങ്ങൾ. അനേകം പേര് വചനം കേട്ട് ആനന്ദനൃത്തം ചെയ്തവരാണ്. ആനന്ദനൃത്തം എന്തൊരു സന്തോഷമായിരുന്നു എന്ന് വചനം കേൾക്കുമ്പോൾ, വചനം കേൾക്കാൻ ആർത്തിയോടെ നിങ്ങൾ ഓടി ഓടി വന്നവരാണ്. ഇന്ന് ആ ആർത്തി ഇന്നുണ്ടോ? വചനത്തോടുള്ളതായ ആർത്തി ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് മാറിപ്പോയി. ദൈവതേജസ്സിൻ്റെ വസ്ത്രം എടുക്കണം. മഹിമാവിൻ നീരാളമെന്ന് പിതാക്കന്മാർ പറയുന്നത്, മഹത്വമേറിയ പട്ടുവസ്ത്രമെന്ന് പിതാക്കന്മാർ പറയുന്നത് ഈ ദൈവ തേജസ്സാണ്. മഹിമാവിൻ നീരാളം സ്തോത്രം. ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ, ഇവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ, ഇവിടെ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. കാരണം ക്രിസ്തുവിൽ ജീവിച്ചു, ക്രിസ്തുവിൽ മരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ തേജോവസ്ത്രം ഉടുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടുന്നത്, ഖേദം വേണ്ട മിശിഹായിൽ മതിവുണ്ടവരെ, ആസന്നം പ്രതിഫലമേകം പുനരുത്ഥാനത്തിനെ, കേടന്യേ കബറുകളിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് അതിവേഗം രാജാത്മജനിതേൽപ്പാൻ നിങ്ങൾ ആഞ്ഞെത്തും. മഹിമാവിൻ നീരാളം നിങ്ങൾ താർത്തിക്കൊണ്ട്, സ്തുതിയുടെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ രാജാധിരാജിനെ എതിരേൽക്കും. സ്തോത്രം. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ഖേദം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോരേ, ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനത്തിനെ, കേടന്യേ കബറുകളിൽ നിന്നും നിങ്ങൾ എഴുന്നേ അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ, കനിവാലാദാം സുതജീവപ്രദനെ കൃപ ചെയ്യുക. മഹിമാവിൻ്റെ നീരാളം ചാർത്തി വരും, മഹത്വത്തിൻ്റെ തേജസ്സാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. നിങ്ങൾ ഖേദിക്കേണ്ട, നിങ്ങൾ മിശിഹായിൽ മൃതി കൊണ്ടവരാണ്. വാങ്ങിപ്പോരെ കുറിച്ച് കുറയുകയാണ്, നിങ്ങൾ ഖേദിക്കേണ്ട, മിശിഹായിൽ മൃതി കൊണ്ടു. നിങ്ങൾ മിശിഹായിൽ മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു. നിങ്ങൾക്ക് പ്രതിഫലം അത്യാസന്നമായി കിട്ടും, അത്രയും അടുത്ത് കിട്ടും. കാരണം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. കാരണം ഭൂമിയിൽ ജീവിച്ചപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ തേജസ്സാർന്ന വസ്ത്രം ധരിച്ചവരാണ്. സ്തോത്രം. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ സ്തുതിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മഹിമാവിൻ്റെ നീരാളം ചാർത്തിക്കൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മഹത്വമാർന്ന തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ആ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സ്തുതി പാടും. ഖേദം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോരേ, ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനത്തിനെ, കേടന്യേ കവറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ അതിവേഗം രാജാത്മജനെ എതിരെ പാനിത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ, കനിവാലാദാം സുതജീവപ്രദനെ കൃപ ചെയ്യുക. ആദാം സുതന്മാർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നവനെ സ്തുതിക്കുന്നു. സ്തോത്രം. ആദാമിൻ്റെ മക്കൾക്ക് മഹത്വം ഉരിഞ്ഞുപോയ മക്കൾക്ക് മഹത്വം തിരികെ കിട്ടിയെന്നുള്ളതുകൊണ്ട് അവരെ നോക്കി കർത്താവ് സന്തോഷിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, ഇന്ന് നിങ്ങൾക്ക് മഹത്വത്തിൻ്റെ വസ്ത്രം കിട്ടിയോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ തേജോവസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പഴയ സ്വഭാവം ഉരിഞ്ഞുകളഞ്ഞ പുതിയ സ്വഭാവം നിങ്ങൾ പ്രാപിച്ചുവോ? കൊലോസി ലേഖനം 3 വായിക്കുമ്പോൾ കാണാം. കൊലോസി ലേഖനം 3:9 വാക്യം,
നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം
പരിജ്ഞാനത്തിനായി ഒതുക്കം പ്രാപിക്കുന്ന
പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ.
പുതിയ മനുഷ്യനെ ധരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമല്ല, ആത്മീയ ജീവിതം നിസ്സാരമല്ല. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. എന്തൊക്കെ? കൊലോസ്യർ ലേഖനത്തിൽ പറയും എന്തൊക്കെയാണ് ഉരിഞ്ഞു കളയേണ്ടത്. 3:5 വായിക്കാം.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൽ അന്യോന്യം ഫോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ.
പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, അങ്ങനെയാണ് മഹിമാവിൻ നീരാളം ചാർത്തുന്നത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, അപ്പോഴാണ് നീതിമാനാകുന്നത്. സ്തോത്രം. മർത്യൻ ദൈവസനിൽ നീതിമാനാകുന്നത് എങ്ങനെ? എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. എൻ്റെ പഴയ സ്വഭാവം മുഴുവൻ വിട്ടുകളഞ്ഞുവോ? പഴയ മനുഷ്യൻ മരിച്ചുവോ? പഴയ സ്വഭാവം മാറിയോ? ഞാൻ പുതിയ സ്വഭാവം ധരിച്ചിരിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞാൻ ധരിച്ചിരിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ ആർദ്രത, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ കരുണ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞാൻ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. വൈകാതെ ചിന്തിക്കൂ. കാലം തീരാറായി, കാലം തീരാറായി. താൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നു, ഇന്ന് കിട്ടുന്നു, നാളെ കിട്ടുമോ നമുക്കറിയാൻ പാടില്ല. നാം കൂട്ടായ്മ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ വചനത്തിൽ കൂടി പറയാറുണ്ടല്ലോ, ഇത്ര കാലം ഇതുപോലെ കൂടാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല എന്ന്. അന്ന് ഇതുപോലെ ഒരു കോവിഡ് ബാധയാണെന്ന് ധരിച്ചിരുന്നില്ല. ഏതെങ്കിലും രാഷ്ട്രീയമായ നീക്കങ്ങളാണെന്ന് ധരിച്ചുള്ളൂ. ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് ഒരുങ്ങുകയെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നമുക്ക് വീണ്ടും അവസരം കിട്ടിയിട്ടുണ്ട് ഒരുങ്ങാൻ, നീതിമാനാകാൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത പ്രാവശ്യത്തെ ശുശ്രൂഷയിൽ പറയാം. ദൈവത്തിന് സ്തോത്രം. മറ്റെന്ത് ദൈവസനിൽ നീതിമാനാകുന്നത് എങ്ങനെ? നമ്മുടെ യാതൊരു യോഗ്യത നോക്കാതെ, നമ്മുടെ ഒരുക്കം നോക്കാതെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നോക്കാതെ, നമ്മുടെ തിന്മകളൊന്നും നോക്കാതെ, നമ്മുടെ ജീവിതത്തിലെ പാവങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ, എല്ലാ പാവവും ക്ഷമിച്ചു തരുന്ന ഗൂഗിൾ തായിലേക്ക് ഒരു ചില സ്നേഹം, ആ ക്രൂസിൽ കുഴി ഒഴുകിയ തിരക്തത്താൽ നമ്മുടെ മേൽ പകരുന്ന ദൈവസ്നേഹം, ആ തിരക്തത്താൽ നമ്മെ പുതിയ ദൈവസ്നേഹം, ദൈവത്തിന് സ്തോത്രം. അതിന് നാം ഒന്നും ചെയ്യേണ്ട, വിശ്വാസം മാത്രം മതി. ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും, പഴയ സ്വഭാവങ്ങളെല്ലാം വിട്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനായി ജീവിതം വേർതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം കിട്ടും. എപ്പോഴും ഒരു ഓർമ്മയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരക്തം എന്നെ പൊതിഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ തിരക്തം എന്നെ ശരീരങ്ങളിൽ കൂടി ഒഴുകുന്നു, യേശുക്രിസ്തുവിൻ്റെ തിരക്തം എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ ഒരു ബോധ്യം, ഈ ഒരു വിശ്വാസം, ഒറ്റയ്ക്കൊരു വിശ്വാസം മാത്രം മതി, വേറൊന്നും വേണ്ട. എന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം കൃപ തന്നാൽ അടുത്ത പ്രാവശ്യത്തെ ശുശ്രൂഷയിൽ നീതിമാനാകുന്ന എങ്ങനെയെന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കാം. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനി മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയ കൃപകൾക്കും കരുണയ്ക്കുമായി സ്തുതിക്കുന്നു. കർത്താവെ, തന്ന ആലോചനകൾക്കും ദിവ്യമായ ഉപദേശങ്ങൾക്കുമായി സ്തുതിക്കുന്നു. കർത്താവെ, തിരുവചന ഞങ്ങൾക്ക് ഭാഗിച്ചു തന്നതിനായി സ്തുതിക്കുന്നു. വചനങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജീവദായകമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.